بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. حافظ عبد العليم ابن عبد القوي المنذري رحمه الله: كفاية المتعبد وتحفة المتزهد എന്ന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബാബ്, ബാബു ഫളുലുസ്സല, നമസ്കാരത്തിൻ്റെ ഫളുലുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ നമ്മൾ നോക്കിയിരുന്നു. ആ ബാബിൽ വരുന്ന അടുത്ത ഹദീസാണ് നാം വായിക്കുന്നത്. വറവ അബൂ മാലിക്കിൻ അഷ്അരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല: അത്തുഹൂറു ഷത്റുൽ ഈമാൻ والحمد لله تملأ الميزان وسبحان الله والحمد لله تملأني أو تملأ ما بين السماوات والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك كل الناس يغضو فباعه نفسه فمعتقها أو موبقها أخرجه مسلم. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ മാലിക് അൽഅഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ് നാം ഇവിടെ വായിച്ചത്. ഈ ഹദീസ് ഉലമാക്കൾ എല്ലാവിധ ഖൈറിന്റെയും അല്ലെങ്കിൽ ഒരുപാട് അമാലുകളുടെ മഹത്വങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഹദീസ് എന്ന് പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഹദീസാണിത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുമുണ്ട്. ഈ ഹദീസ് തുടങ്ങുന്നത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: അത്തുഹൂറു ഷത്റുൽ ഈമാൻ. തുഹൂർ എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. ഇവിടെ എന്താണ് തുഹൂർ എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഈ ആശയത്തിൽ പറയുന്ന തുഹൂർ എന്നുള്ളത് എന്താണ്? ഒന്നാമത്തേത്, തുഹൂർ കൊണ്ടുള്ള ഉദ്ദേശം തൗഹീദാണ്, ഇഖ്ലാസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന, ഷിർക്കിൽ നിന്ന് പൂർണമായി ഒഴിവായിക്കൊണ്ട് ഷിർക്കിൽ നിന്ന് ശുദ്ധിയാകുന്ന അവസ്ഥയ്ക്കാണ് ഇവിടെ തുഹൂർ എന്നതുകൊണ്ട് ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്: വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിനക്കും നിന്റെ മുൻപുള്ള നബിമാർക്കും നാം വഹി ഇറക്കിയിട്ടുള്ള കാര്യമാണ്, നീ പങ്കുചേർത്താൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ എന്തെങ്കിലും പങ്കുചേർത്താൽ നിന്റെ കർമ്മങ്ങളെല്ലാം അത് നിഷ്ഫലമായി പോകുന്നതാണ്, നഷ്ടക്കാരിൽ നീ പെടുകയും ചെയ്യും. അപ്പൊ ഈ ഹദീസിലെ അത്തുഹൂർ എന്നുള്ളതിന് ചില പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം തൗഹീദ് എന്നതാണ്. ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധിയാകുന്ന അവസ്ഥ, ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും ശുദ്ധിയായി ഇഖ്ലാസ് തഹ്ഖീഖ് ചെയ്യുന്ന അവസ്ഥ. രണ്ടാമത്തെ ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞു അൽ വുദു. വുദു എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അത്തുഹൂർ എന്നുള്ളതുകൊണ്ട്, തുഹൂർ എന്നുള്ളതിന്റെ ഭാഷാർത്ഥം ശുദ്ധി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് വുദു ആണ് ഉദ്ദേശം. കാരണം ഈ ഹദീസിന്റെ മറ്റൊരു ലഫ്ളിൽ തന്നെ വന്നിട്ടുണ്ട്, അൽ വുദു ഷത്റുൽ ഈമാൻ, വുദു എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ് എന്ന് വന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി ഈമാൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം, വൽ മുറാദു ബിൽ ഈമാൻ, വുദു എന്നുള്ള അർത്ഥം തുഹൂറിന് നൽകുമ്പോൾ ഈമാൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം അസ്സലാ എന്നാണ്, നമസ്കാരം എന്നതാണ്. തുഹൂർ എന്നുള്ള വാക്കിന് വുദു എന്ന് അർത്ഥം കൊടുക്കുമ്പോൾ ഈമാൻ എന്ന പദത്തിന്റെ അർത്ഥം അസ്സല എന്നായി മാറും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും ഈ ഈമാനിന് അസ്സല അല്ലെങ്കിൽ അസ്സല നമസ്കാരത്തിനെ ഈമാൻ എന്ന് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അള്ളാഹു തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയുകയില്ല, നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയില്ല. ഈ ആയത്ത് ഇറങ്ങാനുള്ള സന്ദർഭം ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു ആദ്യം മുസ്ലിമീങ്ങളുടെ ഖിബില ഉണ്ടായിരുന്നത്. പിന്നീട് ഖിബില കഅബയിലേക്ക് മസ്ജിദുൽ ഹറമിലേക്ക് മാറ്റി തിരിച്ചപ്പോൾ പല ആളുകൾക്കും സംശയമുണ്ടായി. ഇപ്പൊ മുസ്ലിമീങ്ങളിൽ തന്നെ പലർക്കും സംശയമുണ്ടായ കാര്യം, ഞങ്ങളുടെ മുമ്പ് മരണപ്പെട്ടു പോയ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, അവർ നമസ്കരിച്ചത് എങ്ങോട്ടാണ്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പൊ അവരുടെ നമസ്കാരം പാഴായിപ്പോയോ എന്നുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്താണ് വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയുകയില്ല, നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയില്ല. ഐ അസ്സല മുഫസ്സിരീങ്ങൾ പറഞ്ഞു നമസ്കാരത്തെ പാഴാക്കി കളയുകയില്ല. ഇവിടെ ഈ രണ്ടർത്ഥവും തമ്മിൽ വളരെയധികം ഒരു ബന്ധമുണ്ട്. ഉലമാക്കൾ തൗഹീദിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്തും സ്വലാത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്തും രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരർത്ഥം ഇവിടെ വരുന്നുണ്ട്. അതായത് ഈമാനിന്റെ പകുതിയാണ് തൗഹീദ് എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ഈമാനിന്റെ ആ പൂർണ്ണത തൗഹീദ് ഇഖ്ലാസ് എന്നുള്ളത് ഈമാനിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ള അർത്ഥം വരുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം തൗഹീദ് ഇല്ലാതെ അല്ലെങ്കിൽ ഇഖ്ലാസ് ഇല്ലാതെ ഒരാളുടെ ഇബാദത്തും എന്താവില്ല, സ്വീകരിക്കപ്പെടില്ല. ഏതുപോലെ? വുദു ഇല്ലാതെ നമസ്കാരം സ്വീകരിക്കപ്പെടാത്തതുപോലെ. ഒരാൾ നമസ്കാരത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടി, അർക്കാനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, സുനനുകളുണ്ട്, എല്ലാം ഉണ്ട്, അയാൾ നമസ്കരിച്ചത് വുദു ഇല്ലാതെയാണെങ്കിലോ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ? ഇല്ല. അതുപോലെ തന്നെ ഒരാൾ ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്നുണ്ട്, ധാരാളം നമസ്കരിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അയാൾ ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, അഥവാ ഈമാനിന്റെ അശുദ്ധി ബാധിച്ച ആളാണെങ്കിൽ, തൗഹീദ് ഇല്ലാത്ത ആളാണെങ്കിൽ അയാളുടെ കർമ്മങ്ങൾ എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല, അത് പാഴായി പോകും. ആ കർമ്മം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ അതിന് നിർബന്ധമായും ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു കർമ്മവും, അള്ളാഹുവിന്റെ വജിഹ് മാത്രം ഉദ്ദേശിക്കാത്ത ബാക്കി എല്ലാ കർമ്മങ്ങളും ബാത്തിലായതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് വുദു എപ്രകാരമാണോ അതുപോലെ തന്നെ ഇബാദത്തിന് എന്ത് ആവശ്യമാണ്? തൗഹീദ് ആവശ്യമാണ്. അപ്പൊ ഈ ഹദീസിന്റെ ആശയത്തിൽ ഈ രണ്ടർത്ഥങ്ങളും ഉലമാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്നുള്ളത് മീസാനിനെ നിറക്കുന്നതാണ്, മീസാനിനെ നിറക്കുന്നതാണ്. നാളെ പരലോകത്തെ വിശ്വാസത്തിൽ ഓരോ മുഅ്മിനിനും വിശ്വസിക്കേണ്ട കാര്യമാണ് പരലോകത്ത് ഒരു മീസാനുണ്ട്, പരലോകത്ത് മീസാനുണ്ട്. എന്റെ എണ്ണത്തിൽ ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്നാൽ മീസാനുണ്ട്. ആ മീസാനിന് രണ്ട് ത്രാസുകളുണ്ട്. അതിൽ ഒരു വ്യക്തിയുടെ നന്മകൾ ഒരു ത്രാസിലും തിന്മകൾ മറ്റേ ത്രാസിലുമായിട്ട് തൂക്കപ്പെടും. അവിടെ ആ മീസാൻ ഖനം തൂങ്ങുന്നതിനനുസരിച്ച് ആളുകൾ സ്വർഗാവകാശിയായിട്ടും നരകാവകാശിയായിട്ടും എല്ലാം മാറും. ഇതെല്ലാം ഹദീസുകളിലും ഖുറാനിലെ ആയത്തുകളിലൂടെയും നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന ഈ ദിക്ർ, ഈ കലിമത്ത് അത് മീസാനിനെ നിറക്കും, മീസാനിനെ കനം തൂങ്ങുന്ന അവസ്ഥയിലാക്കും. അൽഹംദുലില്ലാഹ് എന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് അഫ്ളു ദുആ എന്നാണ്, ശ്രേഷ്ഠമായ ദുആ ആണ് അൽഹംദുലില്ലാഹ് എന്നത്. അൽഹംദുലില്ലാഹ് എന്ന് ഒരാൾ പറയുമ്പോ അതിന്റെ അകത്തൊരു തേട്ടം വരുന്നുണ്ട്. എന്ത് കാര്യത്തിനാണോ അൽഹംദുലില്ലാഹ് പറയുന്നത് അത് ധാരാളമായി നൽകണമേ. അതുപോലെ ഒരാൾക്ക് അൽഹംദുലില്ലാഹ് പറയാൻ സാധിച്ചാൽ അത് സാധിച്ചു എന്നുള്ളതിനവൻ വീണ്ടും അൽഹംദുലില്ലാഹ് പറയണം. ആ നിലക്കെല്ലാം അൽഹംദുലില്ലാഹിക്ക് മഹത്വമുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് വന്നത് കാണാം, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ, രണ്ട് കലിമത്തുകൾ റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് ഏറ്റവും ഭാരം കുറഞ്ഞത്. ഫഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതും അതുപോലെ സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ളതും ആ ദിക്റുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ദിക്റു ചൊല്ലാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം നാം ശീലിക്കേണ്ട നമുക്ക് എളുപ്പമുള്ള ദിക്റാണത്. ഇത് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൽബിൽ, നമ്മുടെ ഈമാനിൽ എല്ലാം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ എത്രത്തോളം ദിക്റ് ചെയ്യുന്നുവോ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് വലിയൊരു ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നാം അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്നിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ദിക്റ് ചെയ്യും, അഥവാ നമ്മെ ഓർക്കും. അതുപോലെ ഒരാൾ ഒരു അടിമ ചുണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റ് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോടൊപ്പം ഉണ്ടാകും, അള്ളാഹുവിന്റെ മഅിയത്ത് ലഭിക്കും. ഇതെല്ലാം ഹദീസുകളിൽ വന്ന അതിന്റെ മേന്മകളാണ്. ഇവിടെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ആശയം? സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് അർത്ഥം പറയാറുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ള എന്തൊക്കെ നന്മകളുണ്ടോ, അഥവാ എല്ലാവിധ മഹത്വവും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൂർണമായ സിഫത്തുകൾ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഉത്തമമായ നാമങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുള്ള എല്ലാ നല്ല കാര്യങ്ങളും, അല്ലെങ്കിൽ അള്ളാഹുവിന് അത് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന ഇതെല്ലാം പരിശുദ്ധനാക്കി അള്ളാഹുവിനുള്ള ശ്രേഷ്ഠതകളെല്ലാം അംഗീകരിക്കുന്ന വാക്കാണ് അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് മീസാനിൽ കനം തൂങ്ങുന്നതാണ്. ചില ഹദീസുകളിൽ കാണാം രാവിലെയും വൈകുന്നേരവും 100 അൽഹംദുലില്ലാ എന്ന് പറയുന്നവൻ, അവൻ പടക്കളത്തിലേക്ക് 100 കുതിരകളെ പറഞ്ഞയച്ചതുപോലെയാണ് അതിന്റെ മഹത്വം പറയുന്ന പല ഹദീസുകളും കാണാം. അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ദിക്റുകളുടെയും ഫളുകൾ കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ആ ദിക്റുകൾ ശീലമാക്കുന്ന ഒരു മാറ്റം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ ഹദീസിന്റെ അടുത്ത ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലാനി ഔ തംലൗ മാ ബൈന അസ്സമാവാതി വൽ അർദ്. റസൂലുള്ളാഹി പറയാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ആകാശഭൂമികളിലെ എല്ലാം നിറക്കുന്നതാണ്, അല്ലെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാത്തിനെയും നിറക്കുന്ന മഹത്വം നിറഞ്ഞ വാക്കാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നത്. പല രീതിയിൽ ഈ ദിക്ർ വന്നു കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള നിലക്ക്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്നുള്ള നിലക്ക്. സഹോദരങ്ങളെ, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരിശുദ്ധപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മലക്കുകൾ, കല്ലുകൾ, വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആകാശഭൂമികൾക്കിടയിലുണ്ടോ അവയെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് ഏത് കലിമത്ത് കൊണ്ടാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതുകൊണ്ടാണ് അവർക്ക് റിസ്ക് നൽകപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ധാരാളമായിട്ട് ശീലിക്കേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. കാരണം നാം പറഞ്ഞല്ലോ, ആകാശഭൂമികൾക്ക് കോടിക്കണക്കിന്, അല്ലെങ്കിൽ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത മലക്കുകളുണ്ട് ആകാശലോകത്ത്. ആകാശലോകത്ത് മലക്കുകളുടെ കനം കാരണത്താൽ ഭാരം കൊണ്ട് ശബ്ദമുണ്ടാകുന്നുണ്ട്. ഒരു 4 വിരലിൽ വെക്കാനുള്ള സ്ഥലമില്ല ആകാശ ലോകത്ത് ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തുകൊണ്ടല്ലാതെ. അത്രയധികം വിശാലമായ ആ മലക്കുകൾ, അത്രയധികം വിശാലമായ ആകാശം, അതിനകത്തുള്ള മലക്കുകൾ, അവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തസ്ബീഹ് ചെയ്യുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ദിക്റുകൊണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ആശയം തന്നെയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതിനും വരുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മേലെ എന്തെല്ലാം ന്യൂനതകൾ, എന്തെല്ലാം കുറവുകൾ, എന്തെല്ലാം ആരോപണങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ആക്ഷേപിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാണ്. അള്ളാഹു തആല പരിശുദ്ധനാണ്. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ. വബിഹംദിഹി എന്ന് പറഞ്ഞാലോ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ള എന്തെല്ലാം നന്മകൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്മാവുകൾ, സിഫാത്തുകൾ, അള്ളാഹുവിന്റെ മഹത്വങ്ങൾ, അതെല്ലാം അംഗീകരിക്കുന്ന വാക്കാണ് വബിഹംദിഹി എന്നുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ള പൂർണമായ നഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ എല്ലാ ഇലാഹിനെയും ഒഴിവാക്കിക്കൊണ്ട് ഇസ്ബാത്ത് ചെയ്യുന്നു ഇല്ലല്ലാ. ലാ ഇലാഹ എന്നുള്ളത് സുബ്ഹാനല്ലാഹ് എന്നതിന്റെ ഭാഗത്തും ഇല്ലല്ലാഹ് എന്നുള്ളത് വബിഹംദിഹി എന്നതിന്റെ ഭാഗത്തുമാണ്. അപ്പോ ആ ദിക്ർ വളരെയധികം മഹത്വം നിറഞ്ഞതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പോലെ മറ്റൊന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹു സുബ്ഹാനഹു വതആല പോലെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധ സിഫത്തുകളും അംഗീകരിക്കുകയും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അല്ലാഹുവിനെ പരിശുദ്ധനാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. നമസ്കാരം പ്രകാശമാണ്. ഇതാണ് നമ്മുടെ പിന്നെ ഷാഹിദ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഹദീസിലെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, വസ്സലാത്തു നൂറുൻ, നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അതൊരു പ്രകാശമാണ് എന്നാണ്. നമസ്കരിക്കുന്നവന്റെ മുഖത്ത് അല്ലാഹു നൽകുന്ന പ്രകാശം, അവന്റെ കൽബിന് അല്ലാഹു നൽകുന്ന പ്രകാശം, ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ അവന്റെ കൽബിന്റെ ബസീറത്തിന് നൽകുന്ന പ്രകാശം, അവന്റെ ഖബറിലുണ്ടാകുന്ന പ്രകാശം, നാളെ പരലോകത്ത് അവനുണ്ടാകുന്ന പ്രകാശം, എല്ലാ നിനക്കും ഒരുത്തന്റെ പ്രകാശമായി മാറുന്ന കാര്യമാണ് നമസ്കാരം. നിനക്കറിയുമോ, നാളെ പരലോകത്ത് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുന്ന മുസ്ലിമീങ്ങൾ, പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ആ സുജൂദ് ചെയ്ത മുഖം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യില്ല, തരിച്ചു കളയില്ല. അസറു സുജൂദ്, ആ സുജൂദിന്റെ അടയാളം കൊണ്ടുണ്ടാവുന്ന പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ കരിച്ചു കളയില്ല. കുഫാറുകളുടെ എല്ലാം കരിച്ചു കളയുമ്പോഴും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത മുസ്ലിം അൻപാപങ്ങൾ കാരണത്താൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നാൽ അവന്റെ അല്ലാഹുവിന് മുമ്പ് സുജൂദ് ചെയ്ത അസറു സുജൂദ് മുഖത്തിലെ ആ അടയാളം അല്ലാഹു തആല കരിച്ചു കളയുകയില്ല. അപ്പൊ ഒരു അങ്ങനെ ഒരു പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നമസ്കരിക്കുന്ന ഒരുത്തനെ നൽകും. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും വലിയ ഒരു പ്രകാശം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമസ്കാരത്തിനോട് നമ്മൾ കൂറു പുലർത്തുന്നുവോ, നിർബന്ധമായ നമസ്കാരത്തിനപ്പുറത്തേക്ക് ഐച്ഛികമായ നമസ്കാരങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുന്നുവോ, അത്രത്തോളം ആ പ്രകാശത്തിൽ നമുക്ക് ലഭിക്കും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹ, ആരാണോ നമസ്കാരം കാത്തുസൂക്ഷിക്കുന്നത്, കാനത് ലഹു നൂറ, അവനതൊരു പ്രകാശമാകും. വബുർഹാന, അതിനേക്കാൾ വലിയൊരു തെളിവാകും. വനജാതൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവനൊരു രക്ഷയായിരിക്കും അത്. വമല്ലം യുഹാഫിദ് അലൈഹ, ഇനി ആരാണോ അത് കാത്തുസൂക്ഷിക്കാത്തത്, ലം യകുൻ ലഹു നൂർ, അവനൊരു പ്രകാശവും ഉണ്ടാവില്ല. വലാ ബുർഹാനുൻ, അവനൊരു തെളിവും ഉണ്ടാകില്ല. വലാ നജാതുൻ, അവനൊരു രക്ഷയും ഉണ്ടാവുകയില്ല. നാളെ പരലോകത്ത് ഒന്നാമതായി ചോദിക്കുന്ന കാര്യമാണ് നമസ്കാരം. അതിന് നല്ലൊരു മറുപടി ഉണ്ടെങ്കിൽ, അത് നല്ല സുരക്ഷിതമായിട്ടാണെങ്കിൽ, ബാക്കിയുള്ള വിചാരണകളെല്ലാം എളുപ്പമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നാളെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പ്രകാശം നൽകും. ആ പ്രകാശത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് വേണ്ടി വുദു എടുക്കുന്ന അവയവങ്ങൾ, ആ അവയവങ്ങൾ പ്രകാശിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും അവസ്ഥ അവരുടെ ശരീരത്തിൽ മുഴുവൻ അല്ലെങ്കിൽ അവരുടെ മുന്നിലും പിന്നിലുമായിട്ട് അവരുടെ പ്രകാശം കൊണ്ട് പൊതിഞ്ഞ അവസ്ഥയിലായിരിക്കും. മുനാഫിക്കുകൾ അവരോട് ചോദിച്ചു പോകും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് നൽകണം എന്ന് അവർ ചോദിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയൊരു പ്രകാശമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് നമസ്കാരം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യമുള്ള കാലത്ത്, അല്ലാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള സമയത്ത്, ഈ ചെറുപ്പത്തിൽ, യുവത്വത്തിൽ ശരീരത്തിന് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരാത്ത ഈ ഒരു അവസരത്തിൽ എത്രത്തോളം നമുക്ക് സുജൂദുകളും നമസ്കാരങ്ങളും നിർവഹിക്കാൻ സാധിക്കുമോ അത്രത്തോളം നാം ചെയ്യുക. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കൽ പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ ഹദീസിൽ അടുത്തത് പറഞ്ഞു, വസ്സദഖത്തു ബുർഹാനുൻ, സദഖ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തമായ തെളിവാണ്. സദഖ എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവാണ്. എന്താണ് ബുർഹാനുൻ എന്ന് പറയാനുള്ള കാരണം? ഉലമാക്കൾ പറയാറുണ്ട് ബുർഹാനുൻ അലാ സിഹ്ഹത്തിൽ ഈമാനി വഖുവതി, ഒരു സദഖ എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാനിന്റെ ഖുവ്വത്തിനുള്ള തെളിവാണ്, ഈമാനിന്റെ ശക്തിക്കുള്ള തെളിവാണ്. കാരണം സദഖ എന്ന് പറഞ്ഞാൽ ഒരു ജിഹാദാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ ഭീരു അവിടെ പേടിച്ചു പോകും, എന്നാൽ ധീരൻ മാത്രമാണ് അതിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കൂ. കാരണം ഒരുത്തന് അവന്റെ സമ്പത്തിൽ നിന്ന് കുറവ് വരുത്തുമ്പോ അവന്റെ മനസ്സിൽ എന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത് എന്റെ റബ്ബാണ്, എനിക്ക് റിസ്ക് നൽകുന്നവൻ, എനിക്ക് രോഗം വന്നാൽ അത് മാറ്റുന്നവൻ, എന്നെ എല്ലാ രീതിയിലും സഹായിക്കുന്നവൻ, എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്റെ റബ്ബാണ്, എന്റെ റബ്ബ് നൽകിയതാണ് ഈ സദഖ അല്ലെങ്കിൽ അഫ്വൻ ഈ സമ്പത്ത്. അതുകൊണ്ട് ഈ സമ്പത്ത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്താൽ ഇതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് പകരം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഉറച്ച വിശ്വാസം, അതിനുള്ള തെളിവാണ് സദഖ എന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഈ മുഅ്മിനല്ലാതെ ഖൽബിൽ ഈമാനുള്ളവനല്ലാതെ ഒരിക്കലും സദഖ നൽകാൻ സാധിക്കില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ നൽകാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമയൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരാണോ സ്വന്തം നഫ്സിന്റെ പിശുക്കിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ അവന്റെ നിന്ന് കൊടുക്കാനും മടി, മറ്റൊരാളുടെ എങ്ങനെയും നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ആ ഒരു പിശുക്ക്, അതിൽ നിന്ന് സുരക്ഷിതനാവുന്നത് അവരാണ് വിജയികൾ. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം മുഫസ്സിറുകൾ പറയുന്ന കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു യാത്രക്കാരൻ വന്നു. അങ്ങനെ റസൂലുള്ളാഹ് തന്റെ ഭാര്യമാരുടെ അടുക്കൽ എന്തെങ്കിലും ദേഹത്തിന് കൊടുക്കാൻ, ഒരു അതിഥിയായി സ്വീകരിക്കാൻ, ഭക്ഷണം നൽകാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വിട്ടപ്പോ ഭാര്യമാര് പറഞ്ഞു, ഇവിടെ വെള്ളമല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഈ വ്യക്തി വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിച്ചു, ആരാണ് പിന്നെ ഈ വ്യക്തിക്ക് പിന്നെ ആതിഥേയത്വം നൽകുക, ഇന്ന് രാത്രി ഭക്ഷണം നൽകുക, സ്വീകരിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അദ്ദേഹത്തെ കൊണ്ടുപോയി. അതിനെ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അതിഥിയാണ്, അവന് നല്ല രീതിയിൽ സൽക്കരിക്കണം. അപ്പൊ ഭാര്യ പറഞ്ഞു, നമ്മുടെ അടുക്കൽ അവിടെ കുട്ടിക്കുള്ള ഭക്ഷണം അല്ലാതെ ഒന്നുമില്ല. അപ്പോ ഭർത്താവ് പറഞ്ഞു, കുട്ടിയെ നീ ഉറക്കി കിടത്തിയിട്ട് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് വിളക്ക് കെടുത്തി അദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊടുത്തു. മറ്റു ചില ഹദീസുകളിൽ അവർക്ക് കിടക്കാനുണ്ടായിരുന്ന ഒരു പുതപ്പ് അത് ഈ വ്യക്തിക്ക് കൊടുത്തിട്ട് ഇവർ വേറെ ഭാഗത്ത് ആ തണുപ്പോ എന്താ കാലാവസ്ഥ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന അവസ്ഥ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിബല്ലാഹു ഔലാഹിക, അള്ളാഹു തആല അത്ഭുതപ്പെട്ടിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല ചിരിച്ചിരിക്കുന്നു, മിൻ ഫിആലികുമാ ലൈല അഫ്വ അലഗി അൽബാരിഹ ലഫ്ദിനി കോർമല, നിങ്ങളുടെ കഴിഞ്ഞ രാത്രിയിലെ നിങ്ങളുടെ രണ്ടുപേരെയും പ്രവർത്തനം കണ്ടിട്ട് അള്ളാഹു തആല ചിരിച്ചിരിക്കുന്നു, അള്ളാഹു തആല അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഇറക്കുന്നത്. സ്വന്തം നഫ്സിന് ആവശ്യമുണ്ടായിട്ടും അവർ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകി. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവര് വിശപ്പ് സഹിക്കുന്നതും അവരാ കാലാവസ്ഥയിലെ തണുപ്പ് സഹിക്കുന്നതും ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും അവര് കൽബിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടാവും. അവര് ഈ വിശപ്പോ ഈ ഒരു ബാക്കിയുള്ള അവസ്ഥയെ അവരെ ബാധിക്കാത്ത രീതിയിൽ, അതാണ് ഈമാനിന്റെ ശക്തി എന്ന് പറഞ്ഞത്. അപ്പൊ സദഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തന്റെ ഈമാനിന്റെ പൂർണ്ണതക്കള് തെളിവാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല കയ്യിലാണ് എന്റെ നിയന്ത്രണം, എന്റെ എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ എന്റെ ഈ സമ്പത്തിലെ കുറവ് അല്ലെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട് എനിക്കുള്ള ആവശ്യം പൂർത്തീകരിക്കാൻ അള്ളാഹു മതിയായവനാണ്, അവന്റെ വിശ്വാസം തെളിയിക്കും സദഖ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തത് പറഞ്ഞു, വസ്സബ്റു ളിയാഉൻ, സബർ എന്ന് പറഞ്ഞാൽ അതൊരു വെളിച്ചമാണ്, സബർ വെളിച്ചമാണ്. സബർ എന്ന് മലയാളത്തിൽ നാം ക്ഷമ എന്ന് പറയും. അതായത് പിന്നെ സബറിന് ഭാഷയിൽ ഉലമാക്കൾ ദീനിൽ ഇസ്ലാഹിയായിട്ട് അർത്ഥം പറയാറുള്ളത് ഹബ്സു നഫ്സി അലാ മാ തക്റഹു, ഒരുത്തിന് വെറുപ്പുണ്ടാകുന്ന കാര്യത്തിൽ അവന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുക, നഫ്സിനെ പിടിച്ചു നിർത്തുക, നഫ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടായിട്ടും പിടിച്ചു നിർത്തുന്ന അവസ്ഥ. മൂന്ന് തരത്തിലാണ് ഉലമാക്കൾ സബറിനെ വിശദീകരിക്കാറുള്ളത്. ഒരു തരത്തിൽ വേറെയും തരത്തിൽ ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്നതിലുള്ള സബർ, അതായത് നഫ്സ് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കാൻ മടി കാണിക്കും. അവൻ ഇത് വേണ്ട, ഇത് ചെയ്യേണ്ട, ഇപ്പൊ നമസ്കരിക്കേണ്ട, ഇപ്പൊ ഖുർആൻ പാരായണം ചെയ്യേണ്ട, അത് സദഖ നൽകാൻ നിന്നാൽ ഇപ്പൊ ഇത് കൊടുക്കേണ്ട. അങ്ങനെ നഫ്സ് ഒരിക്കലും താല്പര്യം കാണിക്കില്ല. നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്കൊരു ദിവസം ചിലപ്പോ പിന്നെ ഉച്ചവരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് നോമ്പ് നോൽക്കാൻ നമുക്ക് മടിയായിരിക്കും, നോമ്പ് നോൽക്കേണ്ട എന്നുള്ള നിലയ്ക്ക്. അതായത് രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റാലും നമുക്ക് ഞെട്ടി എഴുന്നേറ്റു, നമുക്കിനി ഉറക്കം വരുന്നില്ല, എന്നാലും രാത്രി നമസ്കരിക്കാൻ ചിലപ്പോൾ നമുക്ക് നമ്മുടെ നഫ്സ് താല്പര്യപ്പെടില്ല. നമ്മൾ കണ്ണുറന്ന് നടക്കുന്നുണ്ടാവും, പക്ഷെ ഒരു രണ്ടരക്കാഴ്ച നമസ്കരിക്കാൻ നമുക്ക് നമ്മുടെ നഫ്സിന് മടി കാണിക്കും, വേണ്ട എന്ന് പറയും. അങ്ങനെ പല രീതി ഖുർആൻ പാരായണം ചെയ്യാൻ ഒഴിഞ്ഞിരിക്കുകയാണ്, ഒരു പണിയില്ല, വേറൊരു ബുദ്ധിമുട്ടുമില്ല, ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്താൽ നമ്മുടെ നഫ്സ് അതിൽ നിന്ന് നമ്മളെ പിൻവലിക്കും. അത് വേണ്ട, നമ്മൾ ഒറ്റ മൊബൈൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരിക്കുക, അങ്ങനെ നമ്മളെ പിൻവലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ അള്ളാഹുവിനെ അനുസരിക്കാൻ നഫ്സിനെ നിർബന്ധിക്കുക, അതാണ് സബ്ർ. അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കാൻ നഫ്സിനെ നിർബന്ധിക്കുക, അതാണ് സബ്ർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ, വിരോധിച്ച കാര്യങ്ങളിൽ ഒഴിവാക്കുന്നത്. അതായത് ഒരു ഹറാമ് വരുമ്പോൾ അത് ചെയ്യാൻ നഫ്സ് പ്രേരിപ്പിക്കും, കാരണം നഫ്സ് ഹറാമുകൾക്ക് പ്രേരിപ്പിക്കുന്ന ആളാണ്. ഇന്ന നഫ്സുൽ അമ്മാറത്തും ബിസ്സു, തിന്മക്ക് പ്രേരിപ്പിക്കും. അപ്പൊ തിന്മക്കുള്ള അവസരങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ തിന്മയിലേക്ക് പ്രവേശിക്കുന്ന വഴികളിലേക്ക് കടക്കുമ്പോ നമ്മൾ നഫ്സിനെ പിടിച്ചു നിർത്തുക. അതായത് നഫ്സ് പിശാചിന്റെ പ്രേരണ നഫ്സിൽ ലഭിക്കുമ്പോ മെല്ലെ മെല്ലെ ആയിരിക്കും തിന്മയിലേക്ക് പോവുക. നമ്മൾ ആദ്യം ചെറിയ ഒരു ഹലാലിലേക്ക്, ഹലാലായ കാര്യമായിരിക്കും, എന്നാൽ ഒരു ഹറാം മിക്സ് ഉണ്ടാവും, പിന്നെ ഒരു ശുഭത്തിലേക്ക് പോകും, പിന്നെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് അങ്ങനെ പോയി ഒരു പാപത്തിലേക്ക് ചെന്ന് വീഴും. അപ്പൊ അതിലേക്ക് പോകുമ്പോ തന്നെ നഫ്സിനെ ഇത് വലിയൊരു അബദ്ധത്തിലേക്കാണ് ഞാൻ ചെന്നെത്തുക, അതുകൊണ്ട് ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നാം പാപം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന് ഒഴിവായി നഫ്സിനെ പിടിച്ചുനിർത്തുക. ആ പിടിച്ചുനിർത്തലാണ് രണ്ടാമത്തെ തരത്തിലുള്ള സബർ. മൂന്നാമത്തെ സബർ എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വിധിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം ജീവിതത്തിൽ നടന്നാൽ ഒരു പിന്നെ ബുദ്ധിമുട്ടുമില്ലാതെ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അള്ളാഹു തആല ഇഷ്ടമില്ലാത്ത ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ളതുണ്ടാവും, മാനുഷികമായിട്ടുള്ളതുണ്ടാവും, അല്ലാതെ അള്ളാഹു വെറുക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ പരിധി വിട്ടുകൊണ്ട് അതിന്റെ നിരാശ പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ നഫ്സിനെ പിടിച്ചു നിർത്തുന്ന, അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്നുള്ള നിലയ്ക്ക് നഫ്സിനെ പിടിച്ചു നിർത്തുന്നവർ, ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്, ഉബശ്ശിറു സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ഈ ക്ഷമ, ഈ മൂന്ന് ക്ഷമയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ സഹോദരങ്ങളെ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ വളരെ മഹത്തരമായിട്ടുള്ള ഒരു മൻസിൽ, ഒരു സ്ഥാനമാണ് അസ്സബ്ർ എന്ന് പറഞ്ഞാൽ. വളരെ ഉന്നതമായൊരവസ്ഥ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് ഉണ്ടാവേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ഉന്നതമായ നേട്ടം നമുക്ക് നേടിത്തരുന്നത്. ഇതാ വരുന്നു, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഇൻഷാഅല്ലാഹ് റമളാൻ തുടങ്ങുകയാണ്. റമളാനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൗമു ശഹരി സബ്ർ വ തലാസതി അയ്യാമി മിൻ കുല്ലി ശഹർ സൗമുദ്ദഹർ. സൗമു ശഹരി സബ്ർ, ഷഹ്റു സബറിലെ നോമ്പ്. ഷഹ്റു സബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനെയാണ്? റമളാനിനെയാണ്. അതുപോലെ തന്നെ വസലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത്. സൗമുദ്ദഹർ, അതെന്താണ്? ഒരു മാസം മൊത്തം, അല്ല ജീവിതകാലം മൊത്തം നോമ്പ് നോൽക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ആ വർഷം മൊത്തം നോമ്പ് നോൽക്കുന്നത് പോലെയാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. സൗമു ഷഹരി സബർ, ഷഹ്റു സബറിലെ നോമ്പ്. അതുപോലെ വസലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും മൂന്ന് ദിവസത്തെ നോമ്പ്. യുദ്ഹിബുന വഹറ സദർ, അത് നെഞ്ചിന്റെ അകത്തുണ്ടാകുന്ന കൽബിന്റെ അസ്വസ്ഥതകളെയും ഞെരുക്കങ്ങളെയും ഒഴിവാക്കി കളയുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തെ എന്ത് പേരിൽ അറിയിച്ചിട്ടുണ്ട്? ഷഹ്റു അസ്സബർ എന്നുള്ള പേരിൽ. കാരണം അത് എല്ലാ ഇതും ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ റമളാൻ കൂടുതൽ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട്, പാപങ്ങളിൽ നിന്ന് ഒഴിവാകുന്നുണ്ട്, നോമ്പ് നോൽക്കുമ്പോഴുണ്ടാകുന്ന അള്ളാഹു തആലയുടെ വിധിയായിട്ടുള്ള വിശപ്പ്, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങളെല്ലാം നാം ക്ഷമിക്കുന്നുണ്ട്. അപ്പൊ മൂന്ന് സബറും അതിലുണ്ടാകുന്നുണ്ട്. അപ്പൊ സബറിനെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ളിയാ, ഒരു വെളിച്ചമാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ജീവിതത്തിന്റെ ഒരുപാട് മേഖലയിൽ ഒരു വെളിച്ചമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്ന കാര്യമാണ് അസ്സബർ. ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയത്, സമാധാനം നൽകിയത് ക്ഷമയുടെ നാളുകളാണ്. അതുകൊണ്ട് ക്ഷമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറും. അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖുർആനു ഹുജ്ജതുൻ ലക് ഔ അലൈക. ഖുർആൻ എന്നുള്ളത് ഒന്നെങ്കിൽ നിനക്കുള്ളൊരു തെളിവായിരിക്കും, അല്ലെങ്കിൽ നിനക്കെതിരായിട്ടുള്ള ഒരു തെളിവായിരിക്കും. ഒന്നെങ്കിൽ നിനക്കുള്ള ഒരു ഹുജ്ജത്തായിരിക്കും നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ നീ അതിനെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നിനക്കെതിരായിട്ടുള്ള ഒരു ഹുജ്ജത്തായിരിക്കും. ഖുർആൻ കൊണ്ട് ഈ രണ്ടവസ്ഥ ഉണ്ടാവും. ഖുർആൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ ഉയരും അല്ലെങ്കിൽ താഴും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ വർധനമുണ്ടാകും അല്ലെങ്കിൽ അതിൽ കുറവുണ്ടാകും. ഖുർആൻ കൊണ്ട് രണ്ടവസ്ഥയിലേക്കും എത്തും. അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ മുൻഗാമികൾ ഖതാദ റഹ്മഹു പറഞ്ഞത് കാണാം. ലം യുജാലിസ് ഹാദൽ ഖുർആൻ അഹദുൻ ഇല്ലാ ഖാമ അൻഹു ബിസിയാദതിൻ ഔ നുഖ്സാനിൻ. ഈ ഖുർആനിനോടൊപ്പം ഒരാളും ഇരിക്കുന്നില്ല, അവൻ അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു വർധനം ഉണ്ടാകാതെ അല്ലെങ്കിൽ ഒരു കുറവുണ്ടാവാതെ. ഈ രണ്ടവസ്ഥയിലല്ലാതെ അവൻ അവിടുന്ന് എഴുന്നേൽക്കില്ല. ഖുർആൻ കേട്ടിട്ട്, ഖുർആൻ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ട്. അല്ലാഹു തആല പറഞ്ഞു, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂൽ അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാനാ. ഖുർആനിലെ ഓരോ സൂറത്തും ഇറങ്ങുമ്പോൾ അവർ ചോദിക്കും, ഇതിൽ ആരാ, ഇതുകൊണ്ട് ആരുടെ ഈമാനാണ് വർദ്ധിച്ചത്? ഫമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാനൻ വഹും യസ്തബ്ശിറുൻ. മുഅ്മിനീകളുടെ അവസ്ഥ എന്താണ്? അവരെന്താവും? അവരെ ഈമാൻ വർദ്ധിക്കും, അവർ സന്തോഷമുള്ളവരാവും. വമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, എന്നാൽ കൽബിൽ രോഗമുള്ളവരുടെ അവസ്ഥയോ? ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ. അവരുടെ ദുഷ്ടത, അവരുടെ വക്രത, അത് വർദ്ധിക്കുകയും കാഫിറായി മരിക്കുകയും ചെയ്യും. ഖുർആൻ ഇറങ്ങുമ്പോൾ രണ്ടു കൂട്ടരുടെ അവസ്ഥയെ പറയുന്നത്. ഒരേ ഖുർആനാണ് അവർ കേൾക്കുന്നത്. മറ്റൊരു സംഭവം കാണാം, മറ്റേ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ആരാണ് ഉത്തമമായ കടം നൽകുക എന്നുള്ള ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയ സമയത്ത് മുഅ്മിനീങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ അവർ തയ്യാറായി, അവർ ദാനധർമ്മങ്ങൾ ചെയ്തു. എന്നാൽ കുഫ്ഫാറുകളും മുനാഫികളായിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞു? അള്ളാഹ് ദരിദ്രനാണ്, അള്ളാഹ് നമ്മളോടാണ് ചോദിക്കുന്നത്, കടം ചോദിക്കുന്നത്, അള്ളാഹ് ദരിദ്രനാണ്. നമ്മൾ ആലോചിക്കും, ഒരേ ആയത്ത് കൊണ്ട് ആളുകളുടെ അവസ്ഥ മാറിയത് നോക്കി. ഒരായത്ത് കൊണ്ട് ഒരു കൂട്ടർ എന്തായി? അള്ളാഹുവിനുള്ള അനുസരണവും ഈമാനും വർദ്ധിച്ചു. മറ്റേ ആളുകളോ? അള്ളാഹുവിനുള്ള കുഫ്ർ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഖുർആൻ നിങ്ങൾക്കുള്ള ഹുജ്ജത്താണോ നിങ്ങൾക്കെതിരെയുള്ള ഹുജ്ജത്താണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു കാര്യം, നിങ്ങൾ ഖുർആൻ കൊണ്ട് നിങ്ങൾ നേടിയത് എന്താണെന്ന്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, ഇന്നമാ നസല ഖുർആൻ ലിയുഅമല ബിഹി ഫത്തഖദ الناس ഖിറാഅതുഹു അമല. ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്, അല്ലെങ്കിൽ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയുഅമല ബിഹി, അത് കൊണ്ട് പ്രവർത്തിക്കാനാണ്, അതുകൊണ്ട് അമലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഫത്തഖദ الناس ഖിറാഅതുഹു അമല അമല. ആളുകൾ എന്ത് ചെയ്തു? അതിന്റെ പാരായണം അമലാക്കിയെടുത്തു. അതിന്റെ പാരായണം അത് അമലാക്കിയെടുത്തു. അതായത് ഖുർആൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട വിശ്വാസം, അവന്റെ കർമ്മങ്ങൾ, ഹലാല് ഹറാമുകൾ, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തരാനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ അഹ്ലുൽ ഖുർആനായി, ഖുർആനിന്റെ ആളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതാ ബിൽ ഖുർആനി യൗമൽ ഖിയാമ വാഹ്ലിഹി അല്ലദീന കാനു യഅമലൂന ബിഹി. യുതാ ബിൽ ഖുർആൻ യൗമൽ ഖിയാമ വാഹ്ലിഹി അല്ലദീന കാനു യഅമലൂന ബിഹി. ഖുർആൻ കൊണ്ടുവരപ്പെടും, അതോടൊപ്പം അതുകൊണ്ട് ഖുർആൻ കൊണ്ട് പ്രവർത്തിച്ച ആളുകളെ കൊണ്ടുവരും. അത് അവരാണ് ഖുർആനിന്റെ അഹലുകൾ. ഖുർആനിന്റെ അഹലുകാർ എന്ന് പറയുന്നത് അതാണ്. ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത് ഒരാളുടെ മേലെയും നിർബന്ധമുള്ള കാര്യമല്ല. എല്ലാവർക്കും അത് സാധിച്ചോളണമില്ല, എല്ലാവരും ഖുർആൻ ഹിഫ്ളാക്കണം നിർബന്ധമില്ല. എന്നാൽ തുല്ലാബുകൾ, ഇൽമു പഠിക്കുന്നവർ ഹിഫ്ളാക്കേണ്ടവരുണ്ട്. പക്ഷെ എല്ലാവരുടെ മേലും നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ എന്ത് നിർബന്ധമാണ്? എല്ലാവരുടെ മേലെയും ഖുർആൻ കൊണ്ട് കർമ്മം ചെയ്യുക, അതുകൊണ്ട് അമല് ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. അതുകൊണ്ട് ഖുർആനിനെ സലഫുകൾ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും, ഞങ്ങൾക്ക് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടും അതുകൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് ശേഷം ഒരു ജനത വരും, അവർ ഹിഫ്ളാക്കുക എളുപ്പമായിരിക്കും, ഇഫ്വാക്കിൽ അവർ എളുപ്പമായിരിക്കും, കർമ്മം ചെയ്യൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പല പ്രഗത്ഭരായ സഹാബാക്കളും ഹാഫിളിങ്ങളല്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിവരൊന്നും ഹാഫിളിങ്ങളല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിഫ്ൾ ഉണ്ടായിരുന്നു. പല ബാക്കിയുള്ള പല സഹാബാക്കളും എല്ലാവരും ഹാഫിളിങ്ങൾ, ഹിഫാദുകൾ പ്രത്യേകം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തായിരുന്നു അവർക്ക് ശ്രേഷ്ഠത ഉണ്ടായിരുന്നു? എന്തുകൊണ്ട്? ഖുർആൻ കൊണ്ട് അവരെ അമല് ചെയ്യുമായിരുന്നു. ഖുർആൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. അപ്പൊ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ, നാം പാരായണം ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു സ്വഭാവത്തെ പറ്റി നമ്മൾ ഖുർആനിൽ പഠിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ ഖുർആനിൽ എന്തെങ്കിലും ഒരു ഇബാദത്തിനെ പറ്റി പഠിപ്പിക്കുമ്പോ, ഹലാൽ ഹറാമിനെ പറ്റി പഠിപ്പിക്കുമ്പോ, അള്ളാഹു തആല ഏതെങ്കിലും ചരിത്രം പഠിപ്പിക്കുമ്പോ, അതുകൊണ്ട് എന്താണ് നാം പഠിച്ചത്, എന്താണ് നാം മനസ്സിലാക്കിയത്? അതല്ലേ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. അതുകൊണ്ട് ഖുർആൻ അമലാക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കിതാബ് കൊണ്ട് ഒരു ജനതയെ ഉയർത്തും, മറ്റൊരു ജനതയെ താഴ്ത്തുകയും ചെയ്യും. അതാണ് പറഞ്ഞത് ഹുജ്ജത്തുൻ ലക്, ഒന്നെങ്കിൽ നിനക്കൊരു തെളിവായിരിക്കും, അല്ലെങ്കിൽ ഹുജ്ജത്തുൻ അലൈക്, നിനക്കെതിരെ ഒരു സാക്ഷിയായിട്ട് ഖുർആൻ വരുന്ന അവസ്ഥയുണ്ടാവും. നഊദു ബില്ലാ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മളോട് ഏറ്റവും അധികം റഊഫത്തും ഏറ്റവും അധികം റഹ്മത്തുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ഈ ഉമ്മത്തിനെതിരായി പറയുന്ന കാര്യം എന്താ പറയുക? وقال الرسول يا ربي ان قومي اتخذوا هذا القران مهجورا. എന്റെ ഈ ജനത അല്ലാഹുവേ ഈ ഖുർആനിനെ അവഗണിക്കുന്ന അവസ്ഥയിലാണ് എടുത്തത്, അവഗണിക്കപ്പെടുന്ന അവസ്ഥയിൽ അവഗണിച്ചുകൊണ്ടാണ് അവർ ആ ഖുർആനിനെ സ്വീകരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഈ കൗമിനെതിരെ ഇത് പറയണമെങ്കിൽ എന്താ നമ്മൾ ഖുർആനോട് ചെയ്തിട്ടുണ്ടാവുക? ഖുർആൻ പഠിക്കുന്നിടത്ത്, ഖുർആൻ കേൾക്കുന്നിടത്ത്, പാരായണം ചെയ്യുന്നിടത്ത്, അതിൽ നിന്ന് വിധി സ്വീകരിക്കുന്നിടത്ത്, ഹലാലും ഹറാമും സ്വീകരിക്കുന്നിടത്ത്, അതുപോലെ അതുകൊണ്ട് കൽബിന്റെ രോഗങ്ങൾക്ക് ഇസ്തിഷ്ഫ തേടുന്നിടത്ത്, അതുകൊണ്ട് അമല് ചെയ്യുന്നിടത്ത്, ഇതിലെല്ലാം കാണിക്കുന്ന അവഗണനകൾ ഇതിൽ പെട്ടതാണ്. അതുകൊണ്ട് ഖുർആൻ നമുക്കൊരു തെളിവായി ഹുജ്ജത്തായി വരുന്ന അവസ്ഥയിൽ നാം ഉപയോഗിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, കുല്ലുന നാസ യഖദു ഫബാഇഉ നഫ്സഹു ഫമുഅതിഖുഹ ഔ മുബിഖുഹ. എല്ലാ ജനങ്ങളും പ്രഭാതത്തിൽ പുറപ്പെടുന്നവരാണ്. ഏതവസ്ഥയിൽ? അവരുടെ നഫ്സിനെ കച്ചവടം ചെയ്യുന്ന അവസ്ഥയിൽ. ഒന്നെങ്കിൽ അവരതിനെ മോചിപ്പിക്കും, അല്ലെങ്കിൽ അവരതിനെ ശിക്ഷ ലഭിക്കുന്ന അവസ്ഥയിലാക്കും. ഇതുകൊണ്ടുള്ള ഉദ്ദേശം രണ്ട് രീതിയിലാണ്, രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, ഒരു വ്യക്തി രാവിലെ പുറപ്പെടുന്നു അവന്റെ നഫ്സുമായിട്ട്, നഫ്സ് കച്ചവടം ചെയ്യുന്ന അവസ്ഥയിൽ. അവൻ കച്ചവടം ചെയ്യുന്നത് അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലും അള്ളാഹുവിന്റെ പ്രതിഫലം എന്നുള്ള അവസ്ഥയിലും, അങ്ങനെ അള്ളാഹു തആല ഈ കാര്യങ്ങൾ നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുമാണ്. ഇങ്ങനെയുള്ള ആള് അവന്റെ നഫ്സിനെ വിളിക്കുന്നത് അള്ളാഹുവിന്റെ കോപം ലഭിക്കാത്ത അവസ്ഥയിലാണ്. അങ്ങനെയുള്ളവൻ എന്താണ്? ഫമുഅതിഖുഹ, അവൻ അതിനെ മോചിപ്പിക്കും. എന്തിൽ നിന്ന്? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ അവന്റെ നഫ്സിനെ മോചിപ്പിക്കും. ഇതൊന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള് ഇതുപോലെ പുറപ്പെടും, പക്ഷെ അവൻ ചെയ്യുന്ന എന്താണ്? അവന്റെ നഫ്സിനെ അവൻ ശൈത്താന് വിൽക്കും, അതുപോലെ അവന്റെ ഹവകൾക്ക് വിൽക്കും, അങ്ങനെ ഹറാമായ കാര്യങ്ങൾ ചെയ്യും, അള്ളാഹുവിന്റെ കോപം നേരിടുന്ന കാര്യങ്ങളും ചെയ്യും. ഫമൂബിഖുഹ, അവൻ അതുകൊണ്ട് നശിക്കും, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന അവസ്ഥയിലും അവനെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് അവസാനിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഷാഹിദ് എന്തായിരുന്നു? വസ്സലാത്തു നൂറുൻ, നമസ്കാരം എന്താണ്? പ്രകാശമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇമാം നവ്വി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, അസ്ലു മിൻ ഉസൂലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഉസൂലുകളുടെ പെട്ട ഒരു അസ്ലാണിത്. ഖദ് ഇഷ്തമല അലാ മുഹിമ്മാതി മിൻ ഖവാഇദിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഖായിദകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കൊണ്ടുവരാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഈ കിതാബിലെ അടുത്ത ബാബ് നമ്മൾ പറഞ്ഞു നാലായി തിരിച്ചിട്ടുണ്ട്, അസ്സലാ നമസ്കാരത്തിന്റെ ബാബിലെ അടുത്തത്, മാ ജാ ഫീ ഫളി സ്വലാത്തിൽ അവ്വലി വഖ്തിഹ, നമസ്കാരം അതിന്റെ ഒന്നാമത്തെ സമയത്ത് ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫളുകൾ, അതിന്റെ ഫളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. അതൊന്നാമത്തെ ഹദീസ്, روى عبد الله بن مسعود رضي الله عنه قال, ابن مسعود رضي الله عنه برنو, سألت النبي صلى الله عليه وسلم أي العمل أحب إلى الله عز وجل,
الله
bahwa Abdullah bin Mas'ud radhiyallahu anhu qala. Abdullah bin Mas'ud radhiyallahu anhu parayunu sa'altu an-nabiy sallallahu alayhi wa sallam. Nabi sallallahu alayhi wa sallam yodu yan chodichu ayyul amali ahabbu ila Allah azza wa jalla. Allah subhanahu wa ta'alak ettavum ishtapatta amal edan. Qala Rasulullah sallallahu alayhi wa sallam parayunu as-salatu ala waqtiha. Namaskaram adinte samayathu nirvahikkalan. قلت ثم اي بنا ഞാൻ ചോദിച്ചു പിന്നെ ഏതാണ് قال بر الوالدين رسول الله صلى الله عليه وسلم പറഞ്ഞു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് قلت ഞാൻ ചോദിച്ചു ثم اي പിന്നെ ഏതാണ് قال الجهاد في سبيل الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് ആണ് قال حدثني بهن ابن عاشور എന്ന് പറഞ്ഞു അതെന്നെ അറിയിച്ചു ولو استذته لزادني ഞാൻ വീണ്ടും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ വീണ്ടും ചോദിച്ചിരുന്നെങ്കിൽ റസൂലുള്ള എനിക്ക് വർദ്ധിപ്പിച്ച് ഇനിയും പറഞ്ഞു തരുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇതിൽ നമ്മൾ ഈ ബാബു പറഞ്ഞതുപോലെ നമസ്കാരം അതിന്റെ ആദ്യ വഖ്തിൽ ആദ്യ സമയത്ത് നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കാൻ ധൃതി കാണിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ അതിന്റെ ആദ്യ സമയത്ത് തന്നെ നമസ്കാരം നിർവഹിക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമസ്കാരം പൊതുവിൽ തന്നെ നമസ്കരിക്കേണ്ടത് അതിന്റെ ഏറ്റവും ഒന്നാമത്തെ സമയത്താണ്. നമുക്ക് അറിയാം ഏതൊരു കാര്യത്തിലുള്ളതുപോലെ ആദ്യ സമയം ഉണ്ടാവും, അവസാന സമയം ഉണ്ടാവും, അതിന്റെ ഇടയിലുള്ള സമയം ഉണ്ടാവും. അപ്പൊ നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് അതിന്റെ ആദ്യ സമയത്ത് തന്നെയാണ്. ചില സന്ദർഭങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈകിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് കാണാം, ചില സമയങ്ങളിൽ ദുഹറിന്റെ സമയത്ത് ശക്തമായ ചൂടുള്ള സമയമാണെങ്കിൽ കുറച്ച് വൈകിപ്പിച്ചതായി കാണാം. അതുപോലെ ഇശ, അതുകൊണ്ട് ഇശ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ ഇശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈകിപ്പിക്കാറുണ്ടായിരുന്നു. പൊതുവിൽ നമസ്കാരത്തിന്റെ ഏറ്റവും ഉത്തമമായ സമയം അതിന്റെ ഏറ്റവും ആയത്തിൽ നിർവഹിക്കലാണ്. ഈ കിതാബിൽ അഫ്ദൽ മുന്ദരി റഹ്മഹുള്ള അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ ഒന്നാമത് കൊടുത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നമുക്ക് ഒരുപാട് ഹദീസുകൾ ഈ ആശയത്തിൽ കാണാൻ സാധിക്കും. കാരണം ഓരോ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ താല്പര്യം, അവരുടെ അഭിലാഷം, അവരുടെ ഹിമ്മത്ത് വളരെ ഉന്നതമായിരുന്നു. അവർ റസൂലുള്ളാഹിനോട് ചോദിക്കുക, ഏതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കർമ്മം ഏതാണ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ചെയ്യേണ്ട കർമ്മം ഏതാണ് ചോദിച്ചു. പല സ്വഹാബാക്കൾ പല സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ആ സ്വഹാബാക്കളുടെ അവസ്ഥക്കനുസരിച്ചും അതുപോലെ അപ്പോഴുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചും റസൂലുള്ളാഹി ഓരോന്നും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് കർമ്മമാണ് അത്, സ്വഹാബാക്കൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വരാറുണ്ട് ആ സന്ദർഭം, അങ്ങനെ പല രീതിയിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വഹാബാക്കൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്ന അവസ്ഥയാണ്. നമ്മൾ എന്തെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. എന്റെ അള്ളാഹ്ക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്തായിരിക്കും? ഞാൻ എന്ത് ചെയ്താലാണ് അള്ളാഹ്ക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടാവുക? അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം എനിക്ക് കിട്ടുന്ന കർമ്മങ്ങൾ എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ നമ്മൾ സമയം എടുത്തിട്ടുണ്ടോ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നതുകൊണ്ട് സഹാബാക്കൾ അത് പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് ചോദിക്കുക. നമുക്ക് റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പൊ അത് നമ്മൾ ആലോചിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി. മുൻഗാമികൾക്ക് ഹദീസ് പഠിക്കാനുള്ള താല്പര്യം അതായിരുന്നു. മുൻഗാമികൾ ഹദീസ് ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ഒരു ഹദീസിന് വേണ്ടി അവരെങ്ങോടൊക്കെ യാത്ര ചെയ്തു. ഇമാം ബുഖാരി യാത്ര ചെയ്ത ചരിത്രം, അല്ലെങ്കിൽ ഓരോ ഉലമാക്കളും ഹദീസിന്റെ മുഹദ്ദിസീങ്ങൾ എത്ര കിലോമീറ്റർ കണക്കിന്, നമുക്കറിയാം മുൻഗാമികളിൽ ചിലർ പറയുന്നത് കാണാം, അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവര് രക്തം മൂത്രിച്ച അവസ്ഥ, ചില പണ്ഡിതന്മാർ വേറെ ഒന്നും ഭക്ഷിക്കാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥയിൽ സ്വന്തം മൂത്രം പോലും കുടിക്കേണ്ടി വന്ന അവസ്ഥ ഒരു ഹദീസിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മളിന്ന് നിസ്സാരമായിട്ട് പറയുന്ന രണ്ട് വാക്കേ ചിലപ്പോൾ ഹദീസിൽ ഉണ്ടാവുള്ളൂ, രണ്ട് വാക്കേ ഹദീസിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഹദീസ് കിട്ടാൻ വേണ്ടി അവർ അത്രയും നടന്നു, അത്രയും സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വേണ്ടി പറയുന്ന, അല്ലെങ്കിൽ എന്നോട് കൽപ്പിക്കുന്ന ഒരു കാര്യം, അത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിറക്കിയിട്ടാണ്.
അപ്പൊ അതെനിക്കറിയാതെ പോകരുത് എന്നുള്ള അവരുടെ ആ ഒരു ആഗ്രഹവും ചിന്തയാണ് അവിടെ നയിച്ചത്. അപ്പൊ ഈ ഹദീസുകളിലൊക്കെ ആ സ്വഹാബാക്കൾക്ക് ഉണ്ടായിരുന്ന താല്പര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഹദീസിൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ് അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു എന്നാ ചോദിച്ചത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് സിഫത്തുണ്ട്? അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട സിഫത്താണ് അള്ളാഹുവിന് ഒരു അടിമയോട് ഹബ്ബ് ഉണ്ടാവുക, അതായത് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണ്? അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ വഖ്തിൽ നിർവഹിക്കുക എന്നതാണ്. നമസ്കാരം അതിന്റെ വഖ്തിൽ നിർവഹിക്കുക. നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം എന്താണ്, ഒന്നാമത്തെ വഖ്ത് എന്താണ്? ഓരോ മസ്ജിദിലും നടക്കുന്ന ജമാഅത്താണ് അതിന്റെ ഏറ്റവും ഒന്നാമത്തെ വഖ്തായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ജമാഅത്തിന് ആ ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കുന്ന ആളുകളായിട്ട് നാം മാറണം. അനാവശ്യമായിട്ട് നമസ്കാരം വൈകിപ്പിക്കുന്ന, നമസ്കാരം പിന്നെ പിന്തിപ്പിക്കുന്ന, പിന്നെ കുറച്ച് അവസാനം അലി ബുഹർ അസറിനോടടുത്തിട്ട് അല്ലെങ്കിൽ അസർ മഗ്രിബിനോടടുത്തിട്ട് അങ്ങനെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ജമാഅത്ത് തന്നെ പങ്കെടുക്കണം, അതായത് അതിന്റെ ഒന്നാമത്തെ സമയത്ത് തന്നെ എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, സുമ്മായി പിന്നെന്താണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അപ്പൊ ഇവര് അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. സ്വലാ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള കടമയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ബാധ്യതയാണ്. പിന്നീട് സൃഷ്ടികളിൽ ഏറ്റവും ബാധ്യതയ്ക്ക് അവകാശികളായിട്ടുള്ള മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ് അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എത്ര ആയത്തുകൾ നമുക്കറിയാം മാതാപിതാക്കളുടെ കടമകളുമായി ബന്ധപ്പെട്ട്. അള്ളാഹു തആല പറഞ്ഞു, അനിഷ്കുർലി വലുവാലിദൈക, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ എന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ഒന്നിനെയും പങ്കു ചേർക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما. വാർദ്ധക്യാവസ്ഥയിൽ മാതാപിതാക്കൾ നിന്റെ അടുക്കൽ വന്നാൽ അവരോട് ഏറ്റവും മാന്യമായ രീതിയിലാണ് നീ സംസാരിക്കേണ്ടത്. അവരോട് ഒരു ചെറിയ ഒരു വെറുപ്പ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടം പോലും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, വഖ്ഫിദ് ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. നീ അവർക്ക് വേണ്ടി നിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ പൊതിയണം. അതാണ് അതിന്റെ ഉദ്ദേശം. അതായത് ചില ഈ ചെറിയ നമ്മൾ കോഴികളൊക്കെ കാണും, കുട്ടികള് അതിന്റെ എന്തെങ്കിലും ആക്രമിക്കാൻ വന്നാ എന്തുണ്ടാവും, ആ തള്ള അതിന്റെ ചിറകിനകത്തേക്ക് ചേർത്തി വെക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുഹൃത്ത് നമുക്ക് കാണിച്ചു തന്നിരുന്നു ഈ ആയത്തിന്റെ ഇത് കൊടുത്തിട്ട് എങ്ങനെയാണ് ജനാഹദ്ദുൽ, എങ്ങനെയാണ് താഴ്ത്തി കൊടുക്കുക. ഒരു കൊടും തണുപ്പുള്ള സമയത്ത് ഒരു കോഴിയാണെന്ന് എന്റെ ഓർമ്മ, വേറെ ഏതോ പക്ഷിയോ, അതിന്റെ കുഞ്ഞുങ്ങളെ അതിന്റെ ചിറകിന്റെ ഉള്ളിലാക്കിക്കൊണ്ട് അമർത്തി പിടിച്ചിരിക്കുക. ആ തണുപ്പ് കാരണത്താൽ ആ തള്ള എന്തായിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. എന്നിട്ട് ആ ചിറക് പൊന്തിച്ചു നോക്കുമ്പോ ആ കുട്ടികളെ അത് സുരക്ഷിതമായി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി അത്രയും സുരക്ഷിതമായിട്ട് കുട്ടികൾ പുറത്തേക്ക് വരുന്ന അവസ്ഥ. അതേപോലെ സംരക്ഷിക്കണം, അതാണ് ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞ. പല ആളുകളും ചിറക് താഴ്ത്ത പറഞ്ഞ അതിപ്പോ എന്തപ്പോ ചിറക് താഴ്ത്തോണ്ട് ഉദ്ദേശം എന്ന് മനസ്സിലാവൂല. അത്ര അങ്ങനെ രീതിയിൽ അവരെ സംരക്ഷിക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശം. വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, ചെറുപ്പത്തിൽ എന്നെ നോക്കിയതുപോലെ അവരെ നീ അവരോട് നീ റഹ്മത്ത് ചൊരിയണേ എന്ന് പിന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സഹോദരൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മക്കൾ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറണം. തിരിച്ചു കിട്ടും. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ജസാഉ മിൻ ജിൻസിൽ അമൽ, നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നാം നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മക്കൾ പെരുമാറാൻ ആഗ്രഹിക്കേണ്ടത് അതുപോലെ ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, വലിയത്തി ഇലൽ നാസിൽ ലദീ യുഹിബ്ബു അൻ യുതാ ഇലൈഹി, ജനങ്ങൾ നിന്നോട് എങ്ങനെയാണോ പെരുമാറാൻ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കണം നീ എന്ത് അവരോട് പെരുമാറേണ്ടത്. ഏതൊരാളോടും അവരെങ്ങനെയാണോ നിന്നോട് പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെയായിരിക്കണം അവരോട് നീ പെരുമാറേണ്ടത് അല്ലെങ്കിൽ അവരിലേക്ക് നീ ചെല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ ഏതാണ്? അപ്പൊ പറഞ്ഞാൽ ജിഹാദ് ഫി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്നത്. അത് അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം, അല്ലാതെ ആളുകൾക്കിടയിൽ പ്രശസ്തി ലഭിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ധീരത തെളിയിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന ജിഹാദ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഇതെന്നോട് പറഞ്ഞു, ഇനിയും ഞാൻ ചോദിച്ചെങ്കിൽ ഇനിയും റസൂൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ അസ്ഹാബിയർ അദബ് കാണിക്കുകയാണ്, റസൂലുള്ളാഹിനോട് കൂടുതൽ കൂടുതൽ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയല്ല. മൂന്നെണ്ണം തന്നെ എന്താണ്, ധാരാളമാണ് കർമ്മം ചെയ്യാൻ. അപ്പൊ ഇനി കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ഭാവുമായി ബന്ധപ്പെട്ടത് നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണ്. അള്ളാഹു തആല നമ്മെ ഇഷ്ടപ്പെട്ടാൽ ഈ ദുനിയാവിലുള്ള ആകാശ ലോകങ്ങളിലുള്ള എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഇനി ഈ കിതാബ് ഇൻഷാല്ലാ നമ്മൾ അധികം റമളാനിന് ശേഷമായിരിക്കും തുടരുക. അടുത്ത ആഴ്ച അധികം റമളാൻ ആരംഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ കേൾക്കുന്ന കർമ്മങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ റമളാനിലും അതിനുശേഷവും എല്ലാം ജീവിതത്തിന്റെ എല്ലാ സമയത്തും നിർവഹിക്കാനും ഈ റമളാനിനെ നമ്മൾ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്ന പുതിയൊരു ഈമാനികമായ ഉണർവിലേക്ക് നമ്മെ നയിക്കുന്നതായി അള്ളാഹു തആല മാറ്റട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.